പ്രൈസ് ദ ലോർഡ്. പഴയ നിയമ വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ അടുത്തതായി തൻ്റെ സാക്ഷ്യം നമ്മോട് പറയുന്ന വ്യക്തിയാണ് സാറ. സാറായുടെ വാക്കുകളിലേക്ക്, ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് വിളിക്കപ്പെട്ട അബ്രഹാമിൻ്റെ കൂട്ടവകാശിയാകുക എന്ന ഭാഗ്യം എനിക്ക് ലഭ്യമാകുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹത്തിൻ്റെ പേര് മാറ്റിയ ദൈവം സാറ എന്നെന്നെയും വിളിച്ചു. നരകത്തിൻ്റെ പാതയിൽ നിന്ന് ഞങ്ങളെ വിളിച്ച് ജീവൻ്റെ വഴിയിൽ നിർത്തിയെങ്കിലും യഹോവയെ ഞങ്ങൾ വേദനിപ്പിച്ചു. ക്ഷാമം ഞങ്ങളെ ആത്മീയ അന്ധതയിലാക്കി. ഞങ്ങൾ മിസ്രൈമിലേക്ക് പോയി. അലർന്ന സിംഹമായ ഫറവോനുണ്ടെന്ന കാര്യം ഞങ്ങൾ മറന്നു. തെറ്റ് ചെയ്യാൻ ഭർത്താവിനെ പ്രേരിപ്പിച്ചു, എന്നാൽ ഞാൻ എതിർത്തില്ല. പക്ഷേ ദൈവം ഞങ്ങളെ ശ്രദ്ധിച്ചതിനാൽ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുക. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായവും 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളും എബ്രായർ 11:11-12 വാക്യങ്ങൾ വായിച്ചാൽ എൻ്റെ ജീവിതം നിങ്ങൾക്ക് മനസ്സിലാകും. പരസ്പരം തെറ്റിതിരുത്തി ദൈവിക നിർദ്ദേശപ്രകാരം ജീവിപ്പാൻ നിങ്ങൾ മറക്കരുത്. പകരത്തിന് പകരമല്ല എങ്കിലും ഞാനും എൻ്റെ ഭർത്താവിനെ മിസ്രൈമ്യ ദാസിയായ ഹാഗാറിൻ്റെ അടുക്കൽ അയച്ചു. അതൊരു വലിയ പാപമാണ് ഞാൻ ചെയ്തതെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. ദൈവിക വാഗ്ദത്തത്തിനായി കാത്തിരിക്കാതെ തെറ്റ് ചെയ്യുവാൻ ഞാൻ ഭർത്താവിനെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. വാഗ്ദത്തം തന്നവൻ വിശ്വസ്തനാകയാൽ അപ്രകാരം ഒരു തെറ്റിൽ നിങ്ങൾ വീഴരുതേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. യഹോവയുടെ സമയത്തിന് കാത്തിരിക്കാതെ പെട്ടെന്ന് തീരുമാനമെടുക്കുക എന്ന തെറ്റ് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. വാഗ്ദത്തം ചെയ്തവൻ വാക്ക് പാലിക്കുന്നവനാണ്. അവൻ വാക്ക് പാലിക്കുകയും ഞങ്ങൾക്കൊരു മകനെ തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. പ്രിയരെ, നിങ്ങൾ വാഗ്ദത്ത ദേശത്തേക്കുള്ള ഓട്ടം ഓടുന്നവരാകയാൽ സാത്താൻ്റെ വാക്കുകൾ ചെവിക്കൊള്ളാതെ ദൈവിക നിർദ്ദേശം സ്വീകരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്തതായി നമ്മോട് സംസാരിക്കുന്ന സാക്ഷ്യം അബ്രഹാമിൻ്റെയും സാറായിയുടെയും മകനായ വാഗ്ദത്ത സന്തതി ഇസഹാക്കിൻ്റെ വാക്കുകളാണ്. എബ്രായർ 11:9, ഉൽപ്പത്തി 26-27 അധ്യായങ്ങൾ ശ്രദ്ധിക്കുക. അബ്രഹാം സാറ ദമ്പതികളുടെ വാഗ്ദത്ത സന്തതിയായി ഞാൻ അഥവാ ഇസഹാക്ക്, എൻ്റെ അപ്പൻ ദൈവത്തിൽ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്ത് മാതാപിതാക്കളോടൊപ്പം ജീവിച്ചു. നിത്യനിയമത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് എൻ്റെ പിതാവുമായി കടന്ന ദൈവം അനേക വാഗ്ദത്തങ്ങൾ അദ്ദേഹത്തിന് നൽകി. ആ അപ്പൻ്റെ മകൻ എന്ന നിലയിൽ ആ അനുഗ്രഹം എന്നിലേക്ക് വരികയില്ല എന്ന് തലമുറയ്ക്കായി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി. അപ്പന് ലഭിച്ച അനുഗ്രഹം എന്നിലേക്ക് വരണമെങ്കിൽ യഹോവയുടെ വാക്ക് ഞാനും വിശ്വാസത്തോടെ അനുസരിച്ചെങ്കിലേ മതിയാകുകയുള്ളൂ. അപ്പൻ്റെ കാലത്തുണ്ടായ പോലെയുള്ള ക്ഷാമം എൻ്റെ ജീവിതത്തിലുമുണ്ടായി എങ്കിലും ഞാൻ വിശ്വാസത്തോടെ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചു. ഞാൻ കൂടെയിരുന്ന് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞവനായ ദൈവം 100 മേനി തന്നെ അനുഗ്രഹിച്ചതിനാൽ ഞാൻ വർദ്ധിച്ച് വർദ്ധിച്ച് ധനവാനായി തീർന്നു. പ്രിയരെ, ഇന്ന് ജോലി നഷ്ടമാകുമോ, ശമ്പളം ലഭിക്കുമോ, എങ്ങനെ ഞാൻ ജീവിക്കും, ഇങ്ങനെ ക്ഷാമകാലത്തിൻ്റെ ചോദ്യങ്ങളുമായി ഭാരപ്പെടുന്ന സഹോദരങ്ങളെ, യഹോവയുടെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ ഫലം നിശ്ചയമാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രാർത്ഥിക്കുന്ന ഉത്തരവാദിത്വം ആരും മാതാപിതാക്കളെ ഏൽപ്പിക്കാതെ നിങ്ങൾ തന്നെ ദൈവമുമ്പാകം മുട്ടുമടക്കി അനുഗ്രഹത്തിനായി യാചിക്കുക. ഇസഹാക്ക് എന്ന എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ തെറ്റ് വന്നത് വാർദ്ധക്യകാലത്താണ്. വാർദ്ധക്യത്തിലെ വേട്ടയിറച്ചി കൊതിയാണ് എൻ്റെ കുടുംബജീവിതം പൂർണ്ണമായി തകർത്തത്. രണ്ട് മക്കളെ ദൈവം എനിക്ക് തന്നപ്പോൾ എൻ്റെ ഇറച്ചിക്കൊതി അവരെ രണ്ടുപേരെയും ശത്രുക്കളാക്കി തീർത്തു. ഒരാൾ വീട് വിട്ട് ഓടിപ്പോയി. അതിനാൽ പുത്രദുഃഖവും ഞാൻ അനുഭവിച്ചു. ഓട്ടക്കളത്തിലെ ഓട്ടത്തിനായി സന്തോഷത്തോടെ ഇറങ്ങിയ നിങ്ങളോട് ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ലോകസ്നേഹം നിങ്ങൾ ഉപേക്ഷിക്കുക. ദേവപുരവാസികളോടെത്തുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യട്ടെ. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് യാക്കോബ്. എൻ്റെ സഹോദരനായ യേശാവ് തൻ്റെ മാതാപിതാക്കളുടെ നീതിയുള്ള പ്രമാണങ്ങളെ അലക്ഷ്യമാക്കി ജീവിതം തകർത്തു. എൻ്റെ ജീവിതവും തകരേണ്ടതായിരുന്നു. നമ്മുടെ വഴികളെ യഹോവയ്ക്ക് സമർപ്പിച്ചാൽ തക്ക സമയത്ത് അവൻ നമ്മെ അനുഗ്രഹിക്കും. എന്നാൽ കൗശല ബുദ്ധി ഉപദേശിച്ച് തന്ന മാതാവിൻ്റെ വാക്ക് ഞാൻ സ്വീകരിച്ചതുമൂലം എൻ്റെ വീട്, രക്ഷകർത്താക്കൾ, സഹോദരൻ എല്ലാം എനിക്ക് നഷ്ടമായി. ഗർഭകാലത്ത് മാതാവിനും ദൈവം നൽകിയ വാഗ്ദത്തമാകാം കുബുദ്ധി ഉപദേശിപ്പാൻ അവരെ പ്രേരിപ്പിച്ചത്. എല്ലാം ഉപേക്ഷിച്ച് ഒരു വടിയോടുകൂടെ പുറപ്പെട്ട ഞാൻ ചെന്നു ചേർന്നത് ചതിയനായ എൻ്റെ മാതുലൻ ലാബാൻ്റെ വീട്ടിലേക്കാണ്. മറ്റുള്ളവരെ വേദനിപ്പിച്ച് സന്തോഷിക്കുമ്പോൾ പീഡ അനുഭവിക്കുന്നവരുടെ ഹൃദയവും അവരുടെ വേദനയും അന്നെനിക്ക് മനസ്സിലായിരുന്നില്ല. അതെന്നെ മനസ്സിലാക്കിക്കുവാനായിരിക്കാം യഹോവ എന്നെ അവിടേക്ക് എത്തിച്ചത് എന്ന് ഞാൻ കരുതുന്നു. ഒരു പ്രത്യേക പാപം യഹോവ ക്ഷമിച്ച് അവൻ്റെ കരുതൽ എൻ്റെ കൂടെയുണ്ടെന്നെ മനസ്സിലാക്കി എങ്കിലും ആ പാപത്തിന് വേണ്ടി അവൻ എന്നെ ശിക്ഷണം പഠിപ്പിച്ചു എന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരണമെന്നുള്ള എൻ്റെ ആഗ്രഹം ശിക്ഷണ കാലാവധി കഴിഞ്ഞപ്പോൾ ദൈവം ഒരുക്കിത്തന്നു. വീണ്ടും എൻ്റെ തീരുമാനം തെറ്റിച്ച ഞാൻ യഹോവയെ ദുഃഖിപ്പിച്ചു. കരുതുന്ന ദൈവത്തെ, സംരക്ഷിക്കുന്ന ദൈവത്തെ അറിയാതെ ഞാൻ സംശയിച്ചു. മടക്കി കൊണ്ടുവരുന്ന വന്നത് എൻ്റെ വീട്ടിലേക്കായ അപ്പൻ്റെ വീട്ടിലേക്കായിരുന്നു. എന്നാൽ സഹോദരനെ ഭയന്ന ഞാൻ പിതൃഭവനത്തിലേക്ക് പോകാതെ എൻ്റെ സ്വന്തം തീരുമാനത്തിൽ വിഗ്രഹാരാധികളുടെ പട്ടണമായ ശേഖേമിനടുത്ത് പാർത്തതിനാൽ പിൽക്കാലത്ത് എൻ്റെ മകൾ മൂലം ഞാൻ ദുഃഖിക്കേണ്ടി വന്നു. ഞാനും എൻ്റെ സഹോദരൻ യേശാവും പിണങ്ങിയപ്പോൾ എൻ്റെ പിതാവ് ദുഃഖിച്ചത് ഞാനപ്പോൾ ഓർത്തു. എന്നാൽ എൻ്റെ കഷ്ടതകളിൽ നിന്ന് ഞാൻ പഠിക്കുവാൻ ദൈവം കൃപ ചെയ്തതിനാൽ തെറ്റിതിരുത്തുവാൻ എനിക്ക് കഴിഞ്ഞു. ദേവപുരവാസികളോടൊപ്പം എത്തുവാൻ ആഗ്രഹിച്ചോടുന്ന നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞു തരുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ദൈവത്തോട് പാപം ചെയ്യുന്ന ഒന്നും നിങ്ങളുടെ ഭവനത്തിലോ ജീവിതത്തിലോ ഉണ്ടാകരുത്. രണ്ടാമതായി, വ്യക്തിപരമായ വിശുദ്ധിക്കായി നിങ്ങളെ സമർപ്പിക്കുക. മൂന്ന്, ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾ സ്വന്ത ബുദ്ധിയിലോ ഉപായത്തിലോ നേടാതെ ദൈവീക സഹായത്തോടും മാർഗനിർദ്ദേശത്തോടും കൂടെ മാത്രം നേടുക. നാല്, നാം ശാരീരിക മൽപ്പിടുത്തമല്ല ദൈവത്തോട് ചെയ്യുന്നത്, ദൃഢനിശ്ചയത്തോടെ പ്രാർത്ഥനയും ആരാധനയും നടത്തി വിജയവും അനുഗ്രഹവും പ്രാപിക്കുക. ദൈവം തരുന്നത് മാത്രം മതിയെന്ന നല്ല ചിന്തയോടെ എല്ലാറ്റിനും ദശാംശം നൽകും എന്നൊരു തീരുമാനമെടുക്കുക. ലക്ഷ്യത്തിൽ ഓടിയെത്തുന്ന നിങ്ങളെ സ്വീകരിപ്പാൻ പുഞ്ചിരിയോടെ കാത്തു നിൽക്കുന്നവരുടെ അടുക്കലെത്തുവാൻ ദേവപുരവാസികളോടൊപ്പം ചേരുവാൻ യഹോവ നിങ്ങളെ സഹായിക്കട്ടെ. അടുത്തതായി തൻ്റെ സാക്ഷ്യം നമ്മോട് രേഖപ്പെടുത്തുന്നത് ജോസഫ്. ദൈവം വിളിച്ചു വേർതിരിച്ച ജനം എപ്രകാരം പരദേശികളായി എന്നറിയുവാൻ നിങ്ങൾ എൻ്റെ ജീവിതം ശ്രദ്ധിച്ചാൽ മതി. എല്ലാറ്റിനും കാരണം അഥവാ തുടക്കം എൻ്റെ അപ്പൻ യാക്കോബ്, അതായത് ഇസ്രായേൽ എന്ന ദൈവം നാമകരണം ചെയ്തവൻ എനിക്ക് സമ്മാനിച്ച നിറമുള്ള ഒരു നിലയങ്കിയായിരുന്നു. കൂടാതെ എൻ്റെ സ്വപ്ന പ്രഖ്യാപനവും പിൽക്കാലത്ത് അക്ഷരാർത്ഥത്തിൽ നിറവേറിയെങ്കിലും എൻ്റെ ശത്രുക്കൾ എൻ്റെ ഭവനത്തിൽ തന്നെ ഉണ്ടെന്നുള്ള പാഠവും എന്നെ പഠിപ്പിച്ചു. സാക്ഷ്യമില്ലാത്ത എൻ്റെ സഹോദരങ്ങളുടെ അസൂയയ്ക്കും ഉപദ്രവത്തിനും ഞാൻ ഇരയായിത്തീർന്നു. ക്ഷാമകാലത്ത് എൻ്റെ വല്യപ്പനായ ഇസഹാക്ക് ദൈവിക നിർദ്ദേശം അംഗീകരിച്ചപ്പോൾ നൂറുമേനി ഫലം നൽകിയ ദൈവം എൻ്റെ അപ്പന് ക്ഷാമകാലത്ത് സംരക്ഷണം നൽകുവാൻ മിസ്രയമിലെത്തിക്കുവാനുള്ള പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ സംഭവ പരമ്പരയെന്ന് ആർക്കും മനസ്സിലായില്ല. സഹോദരന്മാർ പൊട്ടക്കിണറ്റിലിട്ട എന്നെ അവിടെ നിന്നും പൊത്തിപ്പേറിൻ്റെ വീട്ടിലെത്തിച്ച ദൈവമാണ് ഹല്ലേലൂയ. ദൈവം തന്ന സ്വപ്നത്തെ നശിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന ധൈര്യം എൻ്റെ ഉള്ളിൽ തന്നത് ദൈവമാണ്. എൻ്റെ ധാർമ്മിക നിലവാരവും ദൈവത്തോടും അവൻ്റെ വചനത്തോടുമുള്ള സമർപ്പണവും എൻ്റെ സഹോദരന്മാരുടേതിൽ നിന്നും മെച്ചമായതിനാലായിരിക്കാം ദൈവം എന്നിലൂടെ എൻ്റെ പിതാവിനെയും സഹോദരങ്ങളെയും മിസ്രയീമിൽ എത്തിച്ചതെന്ന് ഞാൻ കരുതുന്നു. ദൈവത്തോട് പാപം ചെയ്യുകയില്ലെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. ദൈവത്തോടുള്ള വിശ്വസ്തത നിലനിർത്തുവാൻ പാപപ്രവൃത്തി വിട്ടോടിയ ഞാൻ എത്തപ്പെട്ടത് കാരാഗ്രഹത്തിലായിരുന്നു. പലപ്പോഴും പ്രലോഭനങ്ങളുടെ മേൽ വിജയം തന്ന ദൈവം തൽക്ഷണം പ്രതിഫലം നൽകാറില്ല. സ്വപ്ന വ്യാഖ്യാനത്തിനുള്ള കഴിവ് യഹോവയുടെ കൃപയാൽ ലഭിച്ചതാണ് ജയിലിൽ നിന്ന് കൊട്ടാരത്തിൽ എത്തിച്ച് ഫറവോൻ്റെ സ്വപ്നം വ്യാഖ്യാനം നടത്തുവാൻ എന്നെ സഹായിച്ചത്. ഓരോ പ്രവൃത്തിയും ചെയ്യുവാനുള്ള അധികാരം നേടിത്തന്നതും യഹോവയുടെ കരുണയാണ്. സ്വപ്നക്കാരായ എന്നെ വിളിച്ച് പരിഹസിച്ചവരെ കൊണ്ട് എന്നെ വന്ദിപ്പിച്ചതും ദൈവമാണ്. നിന്ദിച്ചവനെ കൊണ്ട് വന്ദിപ്പിച്ച ദൈവം എത്ര വലിയവനാണ്. എൻ്റെ മക്കൾക്ക് എൻ്റെ പിതാവിൻ്റെ അനുഗ്രഹം ലഭിക്കുവാനും ദൈവം ഇടയാക്കി. ഈ ഭൂമിയിൽ നാം അന്യരും പരദേശികളുമാണ്. ദൈവം ഒരുക്കിയ നിത്യഭവനത്തിലെത്തുവാൻ മാതാപിതാക്കളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുക. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കണം. എങ്കിലേ നമ്മുടെ ഓട്ടം ദേവപുരവാസികളുടെ അടുക്കൽ എത്തുകയുള്ളൂ. ധൈര്യത്തോടെ നിങ്ങളുടെ ഓട്ടം ഓടുക. പാർട്ട് 1 and 2 ആർ കമ്പൈൽഡ് ആൻഡ് ഡെലിവേർഡ് ബൈ ശാന്തമ്മ വർഗീസ് for BibleStudy.co.in.